2019 March 18 തിങ്കളാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ ഡോക്ടർ വി രാമൻകുട്ടി എഴുതിയ സ്കാനിംഗ് പംക്തി. ചില കോമൺ സെൻസ് പരിശോധനകളും നല്ലതാണ്. എന്താണ് നിങ്ങളെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്? ഇടിവെട്ടിയുള്ള മരണമോ റോഡ് അപകടത്തിലുള്ള മരണമോ? പാമ്പുകടി ഏൽക്കുന്നതോ ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്നതോ വിമാനാപകടത്തിൽ പെടുന്നതോ കാർ അപകടത്തിന് ഇരയാവുന്നതോ? മിക്കവാറും പേർ ഭയക്കുന്നത് ആദ്യം പറഞ്ഞതിനെയാകും. എന്നാൽ വാസ്തവം എന്താണ്? നമ്മൾ ഓരോരുത്തരും റോഡ് അപകടത്തിൽ മരണപ്പെടാനുള്ള സാധ്യത അത്ര ചെറുതല്ല. ലോകമെമ്പാടുമുള്ള കണക്കെടുത്താൽ ഭീകരവാദം മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങളെക്കാൾ എത്രയോ മടങ്ങ് അധികമാണ് കേരളത്തിൽ റോഡ് അപകട മരണങ്ങൾ. എന്നാൽ എല്ലാവരും കൂടുതൽ ഭയപ്പെടുന്നത് ഭീകരവാദത്തെയാണ് എന്നതാണ് വസ്തുത. സ്ഥിരമായി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് ഭക്ഷ്യ വിഷബാധ ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ നാം കൂടുതൽ ഭയക്കുന്നത് പാമ്പുകടിയെയാണ്. ഏറ്റവും സുരക്ഷിതമായ യാത്രാ മാർഗമാണ് വിമാനം. എന്നാൽ നാം എല്ലാവരും ഓരോ തവണ വിമാനത്തിൽ കയറുമ്പോഴും ചെറുതായൊന്ന് ഭയക്കുന്നു. ഇതൊരു പരിധിവരെ സ്വാഭാവികമാണ്. അസാധാരണമായതിനെ നമ്മൾ ഭയക്കുന്നു. അത് നമ്മുടെ ജീനുകളിൽ ഉള്ളതാണ്. കാരണം നമ്മുടെ പൂർവികർ തികച്ചും സുരക്ഷിതത്വമില്ലാത്ത പരിസ്ഥിതിയിലാണ് ജീവിച്ചിരുന്നത്. ഓരോ പുതിയ അനുഭവവും ഒരുപക്ഷെ അപകടത്തിലേക്ക് നയിക്കുന്നവ ആയിരുന്നേക്കാം. അതുകൊണ്ട് പുതിയ അനുഭവങ്ങളെ സൂക്ഷിച്ച് സമീപിക്കുന്ന തരത്തിൽ നമ്മളെ പാകപ്പെടുത്തുന്ന ജീനുകൾ ഉള്ളവർക്ക് അതിജീവനത്തിനുള്ള കഴിവ് കൂടുതൽ ഉണ്ടായിരുന്നിരിക്കാം. അവരുടെ പിന്തുടർച്ചക്കാരായ നമുക്കും അതേ സ്വഭാവം കിട്ടിയതിൽ അത്ഭുതമില്ല. നിരന്തരം പരിചയമുള്ളൊരു പ്രവൃത്തിയുടെ അപകട സാധ്യത തിരിച്ചറിയണമെങ്കിൽ അത് നമ്മുടെ ഇന്റ്യൂഷന് വിരുദ്ധമാവണം. കൗണ്ടർ ഇന്റ്യൂട്ടീവ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന അവസ്ഥ. അത് ശരിയായി വിശകലനം ചെയ്യണമെങ്കിൽ ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ചിന്താ പദ്ധതി ആവശ്യമാണ്. അത് ജന്മനാ ഉണ്ടാകുന്നതല്ല. ഇതിനൊരു മറുവശമുണ്ട്. നമ്മൾ ഒരു നിസ്സഹായ അവസ്ഥയിൽ പെടുമ്പോൾ മാറാരോഗമോ മറ്റോ പിടിപെട്ടാൽ നാം ഡോക്ടറെ സമീപിക്കും. പക്ഷേ ഒരുപാട് ബിരുദങ്ങളും ആയിരക്കണക്കിന് രോഗികളെ ചികിത്സിച്ച് പരിചയമുള്ള അവരെ അപേക്ഷിച്ച് നാം ആരോ പറഞ്ഞറിഞ്ഞ് ഒരു ചികിത്സാ പദ്ധതിയിലും ബിരുദമില്ലാത്ത ഒരു സിദ്ധനെയോ യോഗിയോ സമീപിച്ചെന്നിരിക്കാം. അവർ പറയുന്ന വിചിത്രമായ ചികിത്സാ രീതികൾ സ്വീകരിക്കും. മീൻ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നതും 3 നേരം ആട്ടിറച്ചിയും ചോറും മാത്രം കഴിച്ച് വെള്ളം കുടിക്കാതെ 1 ആഴ്ചയിലധികം കഴിയുന്നതുമൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. എന്തുകൊണ്ടാണ് ഒരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ലാത്ത ചികിത്സകൾ സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരമില്ല. ഇവരിൽ പലരും ശാസ്ത്രം പഠിച്ചവരും ജീവിതത്തിൽ പ്രയോഗിക്കുന്നവരും ചിലപ്പോൾ ശാസ്ത്രജ്ഞരും ഡോക്ടർമാർ പോലും ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു നിവൃത്തിയുമില്ലാത്തപ്പോൾ നാം എന്തും പരീക്ഷിക്കും എന്നതാണ് ഒരു ഉത്തരം. അപ്പോൾ ഒരു ചോദ്യമുയരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില ചികിത്സകൾ ഫലിക്കുന്നതായി കാണുന്നത്? വൈദ്യശാസ്ത്രവും പൊതുജനാരോഗ്യവും എംപിരിക്കൽ ആയിട്ടുള്ള ശാസ്ത്രങ്ങളാണ്. പൊതുവെ ബയോളജി എന്ന പോലെ അവയുടെ ശാസ്ത്രീയ ലോജിക് സ്റ്റോക്കാസ്റ്റിക് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്. അതായത് അവയിലെ സത്യങ്ങൾ ഒരു വ്യക്തിയിൽ പ്രവചിക്കാൻ സാധ്യമല്ല. എത്രയും വലിയ ഗ്രൂപ്പാണോ അത്രയും ആ പ്രവചനങ്ങൾ സത്യമാകാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. പലരും പറയാറുള്ള ഒരു ഉദാഹരണം പറയാം. ജീവിതത്തിൽ ഒരിക്കലും പുകവലിക്കാത്ത ഒരാൾക്ക് ശ്വാസകോശത്തിൽ അർബുദമുണ്ടാകുന്നു. പക്ഷെ നിർത്താതെ പുകവലിക്കുന്ന അയാളുടെ സ്നേഹിതനോ സഹോദരനോ ഒന്നും സംഭവിക്കാതെ 90 വയസ്സുവരെ ജീവിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഡോക്ടർമാർ പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് പറയുന്ന എത്ര പേരെ നമുക്ക് കാണാം. എന്നാൽ ഈ ഉദാഹരണം തെറ്റാണ്. നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് പുകവലിക്കുന്ന 1000 പേരെയും പുകവലിക്കാത്ത 1000 പേരെയുമാണ്. അപ്പോൾ അവർ തമ്മിലുള്ള അന്തരം വ്യക്തമാകും. 10,000 പേരെ വീതം താരതമ്യം ചെയ്താൽ ഇത് കൂടുതൽ വ്യക്തമാകും. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു നാണയം ടോസ് ചെയ്താൽ അത് ഹെഡോ ടെയിലോ ആകാനുള്ള സാധ്യത ശരിക്കും പറഞ്ഞാൽ സംഭവ്യത അഥവാ പ്രോബബിലിറ്റി സമമാണ്. അല്ലെങ്കിൽ 50% വീതം. പക്ഷേ 100 തവണ ടോസ് ചെയ്യുമ്പോൾ ഏകദേശം 50 തവണ ഹെഡ് വീഴും. എന്നല്ലാതെ ഒരൊറ്റ തവണ ചെയ്യുമ്പോൾ ഹെഡാണോ ടെയിലാണോ വീഴുന്നത് എന്ന് പറയാൻ എളുപ്പമല്ല. അതുപോലെ തന്നെ പുകവലിക്കാർക്ക് ചില ക്യാൻസറുകൾ വരാൻ സാധ്യത കൂടുതലുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഏത് പുകവലിക്കാരന് ഏത് രോഗം വരുമെന്ന് കൃത്യമായി പ്രവചിക്കാനാവില്ല. ചില ചികിത്സകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെങ്കിലും ചിലർക്ക് രോഗശാന്തി വരും. ഏത് രോഗത്തിൽ നിന്നും ചിലരെങ്കിലും സ്വയം മോചിതരാകുമെന്നതും ജീവശാസ്ത്ര പ്രതിഭാസമാണ്. ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചു എന്നത് എല്ലായ്പ്പോഴും സംഭവിക്കണം എന്നതിന്റെ സൂചനയല്ല. എന്നുവെച്ചാൽ ചില കാര്യങ്ങൾ ചാൻസ് കൊണ്ട് സംഭവിക്കുന്നതാണ്. യാദൃശ്ചികത എന്ന് പറയാം. ചാൻസ് കൊണ്ടാണോ അതോ ചികിത്സയ്ക്ക് ഫലപ്രാപ്തി ഉണ്ടായതാണോ എന്നറിയാൻ ശാസ്ത്രീയമായ രീതികളുണ്ട്. പക്ഷെ ആ രീതികൾ പഠിച്ചിട്ടില്ലാത്തവർക്ക് അവ എളുപ്പം വഴങ്ങുന്നവയല്ല. എന്നാൽ ചാൻസ് കൊണ്ട് രോഗം മാറിയ ഒരാളുടെ വ്യക്തിസാക്ഷ്യം നമ്മെ പെട്ടെന്ന് സ്വാധീനിക്കും. ഇങ്ങനെയുള്ള വ്യക്തികൾ പ്രമുഖരാണെങ്കിൽ പ്രത്യേകിച്ചും. രോഗശാന്തിയെക്കുറിച്ചും അപകട സാധ്യതയെക്കുറിച്ചുമുള്ള അവകാശവാദങ്ങൾ വാസ്തവമാണോ അഥവാ അവയിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അതത്ര എളുപ്പമല്ലെന്ന് ആദ്യം പറയട്ടെ. എല്ലാത്തിനെക്കുറിച്ചും സൂക്ഷിക്കുക എന്നത് പ്രധാനമാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഈ പ്രവണത ജാഗ്രത വളർത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ കുറവാണ്. സന്ദേശങ്ങൾ വളരെ വേഗം സഞ്ചരിക്കുന്ന ഇന്റർനെറ്റിന്റെയും വാട്സാപ്പിന്റെയും ഈ കാലത്ത് പ്രത്യേകിച്ചും നമുക്ക് വിശ്വസിക്കാനാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറയാം. എന്നാലും അവകാശവാദത്തിന്റെ ഉറവിടം പരിശോധിക്കുന്നത് ഒരു പ്രാഥമിക ആവശ്യമാണ്. ഏതെങ്കിലും ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ള പരിശോധന, അതോടൊപ്പം ചില കോമൺ സെൻസ് പരിശോധനകളും നല്ലതാണ്. കുത്തിവയ്പ്പുകൾ കാരണം കുട്ടികളുടെ സന്താനോൽപാദന ശേഷി ഇല്ലാതാകും എന്നൊക്കെ കേൾക്കുമ്പോൾ, അങ്ങനെയെങ്കിൽ 100% കുത്തിവയ്പ്പുകൾ പ്രചരിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ ജനങ്ങളെ ഉണ്ടാകാൻ പാടില്ലല്ലോ എന്ന് ചിന്തിക്കാനെങ്കിലും സാധിക്കണം.